സ്നേഹത്തെക്കുറിച്ചുള്ള ഒത്തിരി സങ്കല്പങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുമായിട്ട് ഒന്ന് അപഗ്രഥിക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, സ്നേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ കോൺസെപ്റ്റ്സും നിങ്ങൾ മറന്നുപോയാലും ക്രിസ്തുവിന്റെ ഈ അവസാനത്തെ പാഠം മാത്രം മറക്കരുത്. അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ അരുളി ചെയ്തു, ഇതെന്റെ രക്തമാണ്, ഇതെന്റെ മാംസമാണ്, ഇത് നിങ്ങൾ പങ്കിട്ട് ഭക്ഷിച്ചുകൊള്ളുക. വേർപാടിന് തൊട്ടു മുമ്പാണ് ഇവനിത് പറയുക. നമ്മൾ പറയാറുണ്ട്, മരണവുമായിട്ട് അഭിമുഖീകരിക്കുന്നവന്റെ വാക്കുകൾക്ക് കുറെ കൂടി സത്യസന്ധതയുണ്ട്. വേർപാടെന്ന് പറയുന്ന മരണത്തിൻ്റെ ഒരു മുന്നനുഭവമാണ്. ഇത്തരം വേർപാടിന്റെ മേശയിലിരുന്നുകൊണ്ട് അവൻ പറയുന്നു, ഇത് ഒരു പാവം ഗുരുവിന്റെ രക്തമാണ്, മാംസമാണ്, ഇതുകൂടി നിങ്ങൾ പങ്കിട്ട് ഭക്ഷിച്ചുകൊള്ളുക. സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം നൊമ്പരപ്പെടുകയാണ്. സ്നേഹിക്കുന്ന എന്നതിന്റെ അർത്ഥം മുറിവേൽക്കപ്പെടുകയാണ്. മറ്റാർക്കോ വേണ്ടി കുരിശുമക്കുന്നവരിലൊക്കെ ഒരു ക്രിസ്തുവുണ്ട്. മറ്റാർക്കോ വേണ്ടി കുരിശുമക്കുന്നവരിലൊക്കെ ഒരു ക്രിസ്തുവുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മുൻപേ പറക്കുന്ന പക്ഷികള്, പുറകെ വരുന്ന പക്ഷിക്കൂട്ടങ്ങളെ ചേക്കേറ്റുവാൻ വേണ്ടി തെല്ല് മുമ്പേ പറന്നിട്ട് സ്വയം മുറിവേൽക്കപ്പെടുന്ന പക്ഷികള്, ഗൾഫ് മലയാളികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രതീകം ഈ മുമ്പേ പറക്കുന്ന പക്ഷികൾ തന്നെയാണ്. സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം വീടിന്റെയും ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തെല്ല് മുമ്പേ പറന്നവര്, നല്ലൊരു പങ്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് എനിക്ക് പറയാനാവും, ക്രിസ്തുവിന്റെ ഓർമ്മകള് ബലിവേദിയിൽ എന്ന പോലെ അനുനിമിഷം ആവർത്തിക്കുന്നത് നിങ്ങളാണ്. അവനിങ്ങനെ പറഞ്ഞു, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ആചരിക്കുക. നമുക്കറിയാം നമ്മുടെ നാട്ടില് എല്ലാ അർത്ഥത്തിലും സെറ്റിൽഡ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം, എല്ലാ അർത്ഥം പറയുമ്പോൾ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും മതപരമായിട്ടും ഒക്കെ ഏറ്റവും സെറ്റിൽഡായിട്ട് വിശേഷിക്കപ്പെടുന്ന സ്ഥലം മധ്യതിരുവിതാംകൂറാണ്. ഈ മധ്യതിരുവിതാംകൂറിൽ തന്നെ കുറെ കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ തിരുവല്ലയാണ്. ധനത്തിന്റെ മാത്രമല്ല മാനദണ്ഡം, ധനത്തിന്റെ മാനദണ്ഡമാണെങ്കിൽ ചാവക്കാടാണ്, അവിടെ നടക്കാൻ പറ്റുന്നവരൊക്കെ ഗൾഫിലുണ്ട്. ഈ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു നാടിന് മാത്രം ഇങ്ങനൊരു പ്രത്യേകത? യുദ്ധകാലങ്ങളില് യുദ്ധത്തിൽ പുറപ്പെടുക എന്ന് പറയുന്നതിനർത്ഥം ചേരുക എന്നതിന്റെ അർത്ഥം കൊല്ലപ്പെടുക തന്നെ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലത്തില്, ഇൻഡോ പാക് യുദ്ധങ്ങളിലും ചൈന വാറിന്റെ ഒക്കെ സമയത്ത് നമ്മുടെ ഒക്കെ പല വീടുകളിലും പല ചെറുപ്പക്കാരും തട്ടും പുറത്ത് കയറിയൊന്നും ട്രാൻസിസ്റ്റർ റേഡിയോ കേട്ടുകൊണ്ടിരുന്ന കാലത്തില് കൊല്ലപ്പെടണമെങ്കിൽ കൊല്ലപ്പെട്ട് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധരംഗത്തേക്ക് പോയ ചെറുപ്പക്കാരുടെ ഭൂമിയാണിത്. കൊല്ലപ്പെടണമെങ്കിൽ കൊല്ലപ്പെട്ട് കൊള്ളട്ടെ, കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധരംഗത്തേക്ക് പോയ ചെറുപ്പക്കാര്. നമുക്കറിയാം ഇന്ന് നേഴ്സിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു പ്രൊഫഷനാണ്. പക്ഷെ ഈ നേഴ്സിംഗിന് ഇത്രയുമൊക്കെ ആദരവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് ഒരു തൊഴിലുമില്ലാത്ത മനുഷ്യരുടെ അപവാദ കഥകളിൽ ഈ പാവം സഹോദരിമാരെ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട്. അത്തരം കാലങ്ങളിൽ അപമാനങ്ങൾ അപമാനം വരട്ടെ, കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആതുര സേവനരംഗത്തേക്ക് പോയ പെൺകുട്ടികളുടെ നാടാണിത്. ഇങ്ങനെ കൊല്ലണമെങ്കിൽ കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് പോയവരും മാനഭീതി ഭയപ്പെടാതെ ആതുര സേവനരംഗത്തേക്ക് പോയവരും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു നാടിനെ ഏതൊക്കെയോ ചിലകളിൽ ചേക്കേറാൻ കാരണമായിട്ട് മാറി. അപ്പോൾ ഒരു വീട് പച്ചപിടിക്കണമെങ്കിൽ, ഒരു സംസ്കാരം പച്ചപിടിക്കണമെങ്കിൽ മറ്റാരോ തെല്ല് മുമ്പേ പറക്കേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെടലിന്റെ വ്യാകുലതകളുമായിട്ട് മുറിപ്പെടലിന്റെ വ്യാകുലതയുമായിട്ട് അപമാനങ്ങളുടെ ഭാരവുമൊക്കെ ആയിട്ട് ആരൊക്കെയോ തെല്ല് മുമ്പേ പറക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എങ്ങനെയാണ് ഉപ്പുണ്ടാകുന്നത് നമുക്കറിയാം. കടൽജലത്തിൽ സംഭവിക്കുന്ന താപപരിണാമ പ്രക്രിയ വഴിയായിട്ടാണ് ഉപ്പുണ്ടാവുക. എന്നാൽ ക്രിസ്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകെന്ന് പറയുമ്പോൾ അതിന് കുറെ കൂടി ആഴമുണ്ടാവണം. നമുക്കറിയാം ജീവന്റെ ഏറ്റവും ആഴമുള്ള അനുഭവങ്ങളൊക്കെ ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ണീരിനുപ്പുണ്ട്, വിയർപ്പിനുപ്പുണ്ട്, രക്തത്തിനുപ്പുണ്ട്. എന്തിനു വേണ്ടിയാണ് ഉപ്പ്? ജീർണതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുക, പ്രിസർവേറ്റീവ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മീനൊക്കെ ഉപ്പിലിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഒരു വീട് ജീർണതയിൽ രക്ഷപ്പെടണമെങ്കിൽ ആ വീടിനകത്ത് ആ വീടിന്റെ വീട്ടമ്മയുടെ പ്രാർത്ഥനയിൽ വീഴുന്ന കണ്ണീരുപ്പുണ്ടാവണം. ആ വീടിന്റെ ഗൃഹനാഥന്റെ അധ്വാനത്തിൽ വീഴുന്ന വിയർപ്പിന്റെ ഉപ്പുണ്ടാവണം. ഈ കണ്ണീരുപ്പും വിയർപ്പുപ്പും കൂടി ചേർന്ന് ഈ വീടിനെ ജീർണതയിൽ രക്ഷിക്കുന്നു. ഇനി സമൂഹത്തിന്റെ കോണ്ടക്സ്റ്റിലാണെങ്കിൽ രക്തസാക്ഷിയുടെ രക്തത്തിന്റെ ഉപ്പുണ്ടാവണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് അതിന്റെ ഉറകെട്ടുപോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരാൽ ചവിട്ടിരക്കപ്പെടുവാനല്ലാതെ എന്തിനു കൊള്ളാം? എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഇവരൊക്കെ ഉപ്പാകാൻ മറന്നുപോയവരാണ്. ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ ക്രിസ്തുവിന്റെ ഈ വാരിസുകളുമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം നിസ്സാരമായ നമ്മുടെ ജീവിതം കയ്യിലെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ മിഴികളിൽ നോക്കി ഇതെന്റെ രക്തമാണ് ഇതെന്റെ മാംസമാണെന്ന് മന്ത്രിക്കുകയാണ്. കോയൻവിക്രപ്പിന്റെ കുഞ്ഞു കവിതയുണ്ട്, എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇനി നമ്മൾ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റയാൾ ഇമചിമ്മാരെ കാവലിരിക്കണം. ഇനി നീ ഉറങ്ങുക, ഞാൻ ഉണർന്നിരിക്കാം. എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇനി നമ്മൾ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റയാൾ ഇമചിമ്മാരെ കാവൽ നിൽക്കണം. ഇനി നീ ഉറങ്ങുക, ഞാൻ ഉണർന്നിരിക്കാം. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും വിശദമായ സങ്കല്പമാണ്. ഞാൻ പറഞ്ഞു, ബാല്യത്തിൽ സ്നേഹമെന്ന് പറയുന്നത് ആരോ നമുക്ക് നൽകിയ ഒരു കപ്പ് ഐസ്ക്രീമാണ്. കൗമാരത്തിൽ എന്ത് ചെയ്യുക, ഒളിച്ചു കണ്ട ചിത്രമാണ്. മുതിർന്നവർക്കറിയാം സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം മുറിവേൽക്കപ്പെടുക എന്നുള്ളതാണ്. ക്യാമ്പസിൽ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മുഖങ്ങളെക്കുറിച്ച് ഒരു സ്കെച്ച് എഴുതി തരിക. ഒരു പെൺകുട്ടി എഴുതിയത് അവളുടെ അപ്പനെ കുറിച്ചാണ്. പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ഈ മനുഷ്യൻ. എന്നിട്ട് അവൾ എഴുതുന്നു, നാഴികയ്ക്ക് 40 വട്ടം, അത് ഫ്രേസാണ്, 40 വട്ടം ബസ്സുള്ള ഒരു റൂട്ടിലാണ് അപ്പന്റെ സ്കൂള്. എന്നിട്ടും എല്ലാ ദിവസവും 3 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ മനുഷ്യൻ പഠിപ്പിക്കാൻ പോകുന്നത് വ്യായാമത്തിന് വേണ്ടിയല്ല, വ്യായാമത്തിന് വേണ്ടിയല്ല. ഇവളുടെ മനസ്സിൽ ഇദ്ദേഹമാണ് ക്രിസ്തു. തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും കുഞ്ഞുകാശങ്ങളും ചില്ലിക്കാശങ്ങളും സമ്പാദിക്കാനാവുമോ എന്ന് ശ്രമിക്കുന്ന ഈ പാവം പ്രൈമറി സ്കൂൾ അധ്യാപകൻ അവളുടെ മനസ്സിൽ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നു. മറ്റൊരുത്തന് എഴുതിയത് അവന്റെ പെങ്ങളെക്കുറിച്ചാണ്. അപ്പൻ കടുത്ത മദ്യപാനിയാണ്. മദ്യപിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പന്റെ ഏറ്റവും വലിയ ശത്രു മകനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അച്ഛൻ ഉറങ്ങുന്നത് വരെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കും. ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഒക്കെ കണ്ട് കറങ്ങി നടക്കും. അപ്പൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ഇവന്റെ പെങ്ങള് അടുക്കളയിൽ ഓടാമ്പിൽ മാറ്റിയിടുന്നു. രാത്രി 1 മണിയോ 2 മണിയോ ആകുമ്പോൾ ഇവൻ കയറി വരുന്നു. ഒരു മെഴുതിരി പോലും തെളിക്കാതെ ഇവൻ അത്താഴം വിളമ്പുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ചെണ്ടുകൂടി കിടക്കുന്നു. അമ്മയില്ലാത്ത വീടാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. രാവിലെ വീണ്ടും എഴുന്നേറ്റ് ജീവൻ ആരംഭിക്കാൻ വേണ്ടി. ക്രൂരമെന്ന് പറയട്ടെ, ഇത് ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടു നിന്നു. അപ്പൻ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നവരെ ഇവളുടെ മനസ്സിൽ, ഇവന്റെ മനസ്സിൽ ഇവൾ ആരായിട്ടാണ് രൂപാന്തരപ്പെടുക? ക്രിസ്തുവായിട്ടാണ് രൂപാന്തരപ്പെടുക. സ്വന്തം ജീവൻ മറ്റാർക്കോ വേണ്ടി സ്നേഹപൂർവ്വം നൽകുന്നവരിലൊക്കെ ഒരു ക്രിസ്തുവുണ്ട്. സ്വന്തം ജീവൻ മറ്റാർക്കോ സ്നേഹപൂർവ്വം നൽകുന്നവരിലൊക്കെ ഒരു ക്രിസ്തുവുണ്ട്. ആശ്രമത്തില് പത്രം വിതരണം ചെയ്യാൻ വരുന്ന വൃദ്ധന് ഏതാണ്ട് 70 വയസ്സിന് മുകളിലാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പ്രായങ്ങളിൽ മനുഷ്യർ ജപമണികളും പേരക്കുട്ടികളുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടേണ്ട കാലമാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ ഈ മനുഷ്യനെ ഞാൻ തടഞ്ഞു നിർത്തി ചോദിച്ചു, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി ഇതൊക്കെ മക്കളെയോ പേരക്കുട്ടികളെ ഏൽപ്പിച്ചുകൂടെ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, 4 പെൺകുട്ടികളാണുള്ളത്, 4 പേരെയും പഠിപ്പിച്ച് വലിയവരാക്കി, വലിയ വീടുകളിൽ ബന്ധവും നൽകി. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇളയ മകളും അവളുടെ ഭർത്താവുമായിട്ട് എന്തൊക്കെയോ സ്വരച്ചേർച്ചകൾ. ഇപ്പോൾ അവളും അവളുടെ 3 കുട്ടികളുമായിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇവറ്റകൾക്ക് ഞാനല്ലാതെ മറ്റാരാണുള്ളത്? എന്നിട്ട് ഈ മനുഷ്യനൊരു ചിരിയിരിക്കുന്നു, കണ്ണീരിൽ കുതിർന്ന ചിരിയെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്തരമൊരു ചിരി. പിന്നീട് പത്രക്കെട്ടും കഷത്ത് വെച്ചുകൊണ്ട് നടന്നു പോകുന്നു. എല്ലാ പ്രഭാതങ്ങളിലും പത്രക്കെട്ടുമായിട്ട് മറുകയിൽ ടോർച്ചുമായിട്ട് എത്തുന്ന ഈ മനുഷ്യനെ നാളെ നിങ്ങൾ തടഞ്ഞു നിർത്തുക. എന്നൊരു കൈവശമുള്ള ഒരു റാന്തൽ കൊണ്ട് ഈ മനുഷ്യന്റെ ഉടലിനെ പരിശോധിക്കുക. ഈ ഉടലുണ്ടാവും 5 മുറിവുകൾ ക്രിസ്തുവിൻ്റെതുപോലെ. മറ്റാർക്കോ വേണ്ടി വേദന ഏറ്റെടുക്കുന്നവരിലൊക്കെ ഒരു ക്രിസ്തുവുണ്ട്. അത്ര ലളിതമായ കാര്യമല്ല. മുങ്ങിത്തുടങ്ങുന്ന കപ്പലിൽ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ പ്രിയം അവന്റെ ജീവൻ തന്നെയാണ്. കാടിന്റെ കുറെ മുദ്രകൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ പരിണാമത്തെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, കാടിന്റെ കുറെ മുദ്രകൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാർത്തു പറയുക, ഞാൻ എന്റെ വീടിനകത്തിരുന്നു കൊണ്ട് സ്നേഹത്തെക്കുറിച്ചൊരു തെസീന, ഒരു പ്രഭാഷണം തയ്യാറാക്കുകയാണ്. എനിക്ക് വേണ്ടി എന്റെ ഭാര്യ അടുക്കളയിൽ അത്താഴമൊരുക്കുന്നുണ്ട്, എന്റെ കൊച്ചുമകള് തൊട്ടിൽ ഉറങ്ങുന്നുണ്ട്. പെട്ടെന്ന് വീടിനരിയാളുന്നു. ആ നിമിഷത്തില് ഞാൻ ചാടി പുറത്ത് കടക്കുന്നു. തീയില് എന്റെ കുഞ്ഞും ഭാര്യയും കുരുങ്ങുന്നു. തലക്ക് കൈയടിച്ചുകൊണ്ട്, തലയിൽ മുട്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് ഞാൻ സ്വയം ചോദിക്കുന്നു, ദൈവമേ, ഈ സമയത്ത്, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഈ സമയത്ത് ഞാൻ എന്തുകൊണ്ട് എന്റെ ജീവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുവെന്ന്. ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ പ്രിയങ്കരം അവന്റെ ജീവനും നിലനിൽപ്പുമൊക്കെ തന്നെയാണ്. കാടിന്റെ മുദ്രയാണിത്. കാടിന്റെ ഈ മുദ്രക്കെതിരായിട്ട് ആത്മാവിന്റെ ഒരു മുദ്ര നാം പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നൽകുന്ന വഴിയായിട്ട്, കാത്തിരിക്കുന്ന വഴിയായിട്ട്, പങ്കിട്ടു കൊടുക്കുന്ന വഴിയായിട്ട്, വേദനിക്കുന്ന വഴിയായിട്ട്, മറ്റാർക്കോ വേണ്ടി വിലപിക്കുന്ന വഴിയായിട്ട്, കാടിന്റെ മുദ്രക്കെതിരായിട്ട് നാം പതിക്കേണ്ട ആത്മാവിന്റെ മുദ്ര സ്നേഹിക്കുന്നതിന്റെ അർത്ഥം നൊമ്പരപ്പെടുകയാണ്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സഡസ്. കലിജിബ്രാം പറയുന്ന വാക്കുണ്ട്, സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ കൂടെ പോയിക്കൊള്ളുക. അതിന്റെ ചിറകുകളിൽ ഒളിപ്പിച്ചിട്ടുള്ള വാൾ നിങ്ങളെ മുറിപ്പെടുത്തുമെങ്കിലും, സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ കൂടെ പോയിക്കൊള്ളുക. അതിന്റെ ചിറകിൽ ഒളിപ്പിച്ച വാള് നിങ്ങളെ മുറിപ്പെടുത്തുമെങ്കിലും, സ്നേഹം വടക്കൻ കാറ്റ് തോട്ടങ്ങളെ നശിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിച്ചേക്കാം. എന്നിട്ടും അതിനെ തള്ളി പറയാതിരിക്കുക. സ്നേഹത്തിന്റെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. ആഴമുള്ള അനുഭവങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അവഗണിച്ചു കൊള്ളുക, മറന്നുകൊള്ളുക. പക്ഷേ ക്രിസ്തുവിന്റെ ഈ സ്നേഹസങ്കല്പം, സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം സ്വന്തം ജീവൻ മറ്റാർക്കോ വേണ്ടി സ്നേഹപൂർവ്വം നൽകുക എന്നുള്ള അറിവ് നമ്മളുടെ ചിന്തകളെ ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് സ്നാനപ്പെടുത്തട്ടെ. ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് സ്നാനപ്പെടുത്തട്ടെ. സ്നേഹിക്കുന്ന മനുഷ്യന് വല്ലാത്തൊരു പവർ ലഭിക്കുന്നുണ്ട്. അഗ്നിക്കാവടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആചാരമുണ്ട്. കണ്ണിലോട്ടെന്നൊക്കെ മറ്റു ചില ദേശങ്ങളിൽ പറയുന്നത്, നമ്മുടെ നാട്ടിൽ വടക്കൻ മലബാർ ക്ഷേത്രങ്ങളുമായിട്ട് അനുബന്ധിച്ചാണ് ഈ അനുഷ്ഠാനം നടക്കുക. നിരത്തിയിട്ടിരിക്കുന്ന കനലിന് മുകളിലായിട്ട് നഗ്നപാതരായ വ്രതമെടുത്ത മനുഷ്യര് നടന്നു പോകുന്നു. ഇത്തിരി അലച്ചിലിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരമൊരു ഗ്രൂപ്പിനെ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഈ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന മനുഷ്യനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ തീയുടെ മുകളിലൂടെ നഗ്നപാതനായി ശാന്തനായിട്ട് നടന്നു പോവുക? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിയാണ്, ഞാൻ വ്രതമെടുക്കാറുണ്ട്. പിന്നെ ഒരു കരുത്തില് ഈ കനലിന് മുകളിലൂടെ നടന്നു പോവുകയാണ്. എന്നിട്ട് ഇയാളുടെ പാദങ്ങൾ കാട്ടിത്തന്നു. പാദമൊക്കെ പൊള്ളി തുടുത്തിരിക്കുന്നു, വെന്തിരിക്കുന്നു. എന്നിട്ട് ഈ പാദം കാട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, നോക്കുക, പാദമൊക്കെ പൊള്ളിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ പൊള്ളൽ അറിയുന്നില്ല. പൊള്ളാഞ്ഞിട്ടല്ല, ഞങ്ങൾ പൊള്ളൽ അറിയാത്തത് കൊണ്ടാണ്. പൊള്ളാഞ്ഞിട്ടല്ല, ഞങ്ങൾ പൊള്ളൽ അറിയാത്തത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ കനലിലൂടെ നടന്നു പോകുന്നവർക്ക് ലഭിക്കുന്ന ശക്തിയും ഇതാണ്. എന്തൊക്കെയോ അനുഭവങ്ങൾ അവരെ പൊള്ളിക്കുന്നുണ്ട്, പക്ഷേ അവർ പൊള്ളൽ അറിയുന്നില്ല. ബാസ്കറ്റ്ബോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുതിച്ചു പോകുന്ന കുട്ടി തന്റെ വിരലിന്റെ നഖം നഷ്ടപ്പെട്ടാലും അറിയാത്തതുപോലെ, പൊള്ളാഞ്ഞിട്ടല്ല, പൊള്ളൽ അറിയാത്തത് കൊണ്ടാണ്. അടുക്കളയിൽ യന്ത്രത്തെ പോലെ പണിയെടുക്കുന്ന അമ്മയോട് ചോദിക്കുക, അമ്മേ, നിങ്ങൾക്ക് സുഖമാണോ? അവൾ പറയും, സുഖം തന്നെ കുഞ്ഞെ, പൊള്ളാഞ്ഞിട്ടല്ല, പൊള്ളൽ അറിയാത്തത് കൊണ്ടാണ്. ചുട്ടുപൊള്ളുന്ന വെയിലില് ഭാരവണ്ടി വലിക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുക, ചങ്ങാതി, നിങ്ങൾക്ക് സുഖമാണോ? അയാൾ പറയും, സുഖം തന്നെ, പൊള്ളാഞ്ഞിട്ടല്ല, പൊള്ളൽ അറിയാത്തത് കൊണ്ടാണ്. സ്നേഹം നിങ്ങൾക്ക് തരുന്നത് ഒരു ഇമ്മൻസ് പവറാണ്. ഏത് കനലിനും കൂടെ നടന്നു പോകാനുള്ള പവർ. ജിബ്രാൻ തന്നെ പറയുന്ന മറ്റൊരു കഥയുണ്ട്. ഒരാള് തന്റെ ഒത്തിരി നാൾ മറുനാട്ടിൽ ജോലി ചെയ്തതിന് ശേഷം കിട്ടിയ സമ്പാദ്യവുമൊക്കെ ആയിട്ട് തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കടത്തുണ്ട്. ഈ കടത്ത് വഞ്ചിയിൽ അവർ ഒരുമിച്ച് പോകുമ്പോൾ കടത്തുകാരൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്തൽ അറിയാമോ? കാറ്റും ചുഴിയുമുള്ള പുഴയാണിത്. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ, ഞാൻ ഇന്നോളം ജീവിതത്തിൽ നീന്തിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ അറം പറ്റിയത് കണക്ക് കാറ്റ് വീശി വഞ്ചി മറിയുകയും ചെയ്തു. തീരത്തേക്ക് നീന്തിപ്പോകുമ്പോൾ പാവം തോണിക്കാൻ ഓർത്തത് ഈ മനുഷ്യനെ കുറിച്ചാണ്. പാവം, ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് വീട്ടിലേക്ക് മടങ്ങിയവനാണ്, അവൻ എന്ത് സംഭവിച്ചാവൂ. ഇങ്ങനെ തുഴഞ്ഞ് തീരത്തെത്തുമ്പോൾ കാണാം, നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ യാത്രക്കാരൻ നനഞ്ഞു കുളിച്ച് തീരത്ത് നിൽക്കുന്നു. ഇവന് ആശ്വാസക്കാൾ കൂടുതൽ ആദ്യം തോന്നിയ ദേഷ്യമാണ്, കഷ്ടമാണിത്. മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പറയുക? 5 മിനിറ്റുകൾക്ക് മുമ്പാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് നീന്തൽ അറിയാമോ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു നീന്തൽ അറിയില്ല എന്ന്. ഇപ്പോഴാവട്ടെ എന്നെക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ നീന്തി കയറിയിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഇന്നോളം നീന്തിയിട്ടില്ല. ഞാൻ പുഴയിലേക്ക് താഴുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു, ദൈവമേ, എന്റെ ഈ മാറാപ്പില് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാലം സമ്പാദിച്ചതൊക്കെ ഒരു ചെറിയൊരു സ്വർണ്ണക്കട്ടയായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ മുങ്ങുന്നതിനോടൊപ്പം എന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും മുങ്ങുക എന്നുള്ളതാണ്. ആ നിമിഷത്തില് എന്റെ തോളില് ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഭാരമറിഞ്ഞു. പിന്നെ എനിക്കൊരു ശക്തി കിട്ടി. ഒരു കരമടിച്ച് ഇരുകരമടിച്ച് ഞാൻ ഈ തീരത്തെത്തി. ഇനി എന്നെ ഒന്നുകൂടി വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിക്കൊള്ളുക, ഈയക്കെട്ട താഴ്ന്ന പോലെ ഞാൻ താന്നു പോകും.